2024 ഒക്ടോബർ 4 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ നിയന്ത്രണ നിയമം. സുരേഷ് മണ്ടന്നൂർ എഴുതുന്നു, സംസ്ഥാനത്ത് വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിൽ സേവനം നൽകുന്ന ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുവാൻ 2018 നിലവിൽ വന്ന കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നിയന്ത്രണ നിയമ ഭേദഗതി ചെയ്ത് നിയമമാക്കി കഴിഞ്ഞു. ഇതനുസരിച്ച് സംസ്ഥാനത്ത് നിലവിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് 50,000 മുതൽ 500,000 രൂപ വരെ പിഴ ഈടാക്കും. രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ എടുക്കാൻ നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഒരു ഡോക്ടർ മാത്രമുള്ള ക്ലിനിക്കുകളെ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം ക്ലിനിക്കുകൾക്ക് പുതിയ രജിസ്ട്രേഷൻ നിയമം ബാധകമല്ല. 2018 നിയമം അനുസരിച്ച് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക ലൈസൻസ് കാലാവധി 2 വർഷത്തേക്കാണ് നൽകിയിരുന്നത്. 2021 ഇത് 4 വർഷമായും 2022 4.5 വർഷമായും ഉയർത്തി. ഈ 2 ഭേദഗതികളോടെ ആണ് പുതിയ ബിൽ നിലവിൽ വരുന്നത്. സെക്ഷൻ 51 പ്രകാരം നിയമത്തിൽ വൈഷമ്യങ്ങളും പോരായ്മകളും പരിഹരിക്കാൻ 2 വർഷം കാലാവധി നൽകിയിരുന്നെങ്കിൽ പുതിയ ഭേദഗതി അനുസരിച്ച് അത് 4 വർഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2021 ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ ഭേദഗതി ഓർഡിനൻസ് ഇതോടെ റദ്ദായി. 2021 കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ ഭേദഗതി ആക്ട് എന്നായി മാറും. ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാർ വകുപ്പ്, പൊതു സ്വകാര്യ ട്രസ്റ്റ്, വ്യക്തിഗത പങ്കാളിത്ത സ്ഥാപനങ്ങൾ, കേരള സഹകരണ സംഘം ആക്ടിനു കീഴിൽ രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘം, തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്ര ധാർമ്മിക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആക്ടിന് കീഴിലോ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനു കീഴിലോ രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയാണ് കൺസൾട്ടേഷൻ സ്ഥാപനങ്ങളും സായുധ സേനകളുടെ നിയന്ത്രണത്തിലുള്ള ക്ലിനിക്കൽ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുകയില്ല. രജിസ്ട്രേഷൻ അതോറിറ്റി ജില്ലാ കളക്ടർ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണും ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ വൈസ് ചെയർപേഴ്സണും ആയതാണ് എല്ലാ ജില്ലകളിലും രജിസ്ട്രേഷനുള്ള അതോറിറ്റി ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ സംസ്ഥാന രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ചുമതല കൌൺസിൽ സെക്രട്ടറിക്കാണ്. വിവിധ വിഭാഗങ്ങളിലുള്ള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്ക് അവയുടെ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നൽകും. ആക്ട് 15 അനുസരിച്ച് ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്ക് അതത് വിഭാഗത്തിന് അനുസൃതമായ നിലവാരം ഉണ്ടായിരിക്കണം. മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാർക്ക് കൌൺസിൽ പരസ്യപ്പെടുത്തിയുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത ഉണ്ടായിരിക്കുക. കൌൺസിൽ ഉത്തരവുകൾ നിർബന്ധമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുക. സുരക്ഷയുടെയും അണുബാധ നിയന്ത്രണത്തിന്റെയും നിലവാരം പുലർത്തുന്ന ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുക തുടങ്ങിയ ഉപാധികൾ ഉണ്ടാകും. സെക്ഷൻ 16(1) വ്യവസ്ഥകൾ പ്രകാരം കേരളത്തിലെ എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. താൽക്കാലിക രജിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിശ്ചിത കാലാവധിക്കകം സ്ഥിരം രജിസ്ട്രേഷൻ ആർജിച്ചിരിക്കണം. വ്യത്യസ്ത ചികിത്സാ സേവനങ്ങൾക്ക് വെവ്വേറെ രജിസ്ട്രേഷൻ നേടിയിരിക്കണം. അതേസമയം ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി വരുന്ന ലാബിനോ രോഗനിർണയ കേന്ദ്രത്തിനോ പ്രത്യേകം രജിസ്ട്രേഷൻ ആവശ്യമില്ല. രജിസ്ട്രേഷൻ എങ്ങനെ? സർട്ടിഫിക്കറ്റ് നൽകുന്ന തീയതി മുതൽ 2 വർഷക്കാലമാണ് താൽക്കാലിക രജിസ്ട്രേഷൻ സാധുത. രജിസ്ട്രേഷൻ ഫോറത്തിൽ ഫീസ് സഹിതം താൽക്കാലിക രജിസ്ട്രേഷന് അപേക്ഷിക്കാം. അപേക്ഷ ലഭിച്ച് 45 ദിവസങ്ങൾക്കകം അതോറിറ്റി അപേക്ഷകന് സർട്ടിഫിക്കറ്റ് നൽകും. സെക്ഷൻ 19 അനുസരിച്ച് സ്ഥിരം രജിസ്ട്രേഷന് വിഭാഗത്തിനനുസരിച്ചുള്ള നിലവാരം പാലിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന തെളിവ് സഹിതമാണ് ഫീസ് സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടത്. താൽക്കാലിക രജിസ്ട്രേഷൻ കാലാവധി തീരുന്ന തീയതിക്ക് 60 ദിവസം മുൻപായി സ്ഥിരം രജിസ്ട്രേഷൻ അപേക്ഷിക്കണം. രജിസ്ട്രേഷൻ നൽകുന്നതിന് മുൻപ് അതോറിറ്റി നിലവാരം പരിശോധിക്കും. സ്ഥിരം രജിസ്ട്രേഷനുള്ള അപേക്ഷ നിരസിച്ചാൽ 30 ദിവസത്തിനകം അപേക്ഷകനെ കാരണം അറിയിക്കണം. സ്ഥാപന നിലവാരം ആർജിക്കാത്ത സംഭവത്തിൽ താൽക്കാലിക സ്ഥിരം രജിസ്ട്രേഷനുകൾ അതോറിറ്റി റദ്ദാക്കും. ഒരു കാരണവശാലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറ്റം ചെയ്യാൻ പാടില്ല. സ്ഥാപനം നിന്നുപോയാൽ 30 ദിവസത്തിനകം സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയെ തിരികെ ഏൽപ്പിക്കണം. സ്ഥാപനങ്ങളുടെ പരിശോധന. സെക്ഷൻ 37 പ്രകാരം ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ പരിശോധന കൌൺസിലിനോ അതോറിറ്റിക്കോ അപ്ലേറ്റ് അതോറിറ്റിക്കോ അവർ അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ നിർവഹിക്കാം. ക്ലിനിക്കൽ സ്ഥാപനം, കെട്ടിടം, ലബോറട്ടറികൾ എന്നിവയ്ക്ക് നോട്ടീസ് നൽകി ആയിരിക്കും പരിശോധന. പരിശോധനാ റിപ്പോർട്ട് 48 മണിക്കൂർക്കകം സമർപ്പിക്കപ്പെടും. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു ക്ലിനിക്കൽ സ്ഥാപനം ആരെങ്കിലും നടത്തിവരുന്നതായി സംശയമുണ്ടാൽ അവിടെ ഏത് സമയത്തും അധികൃതർക്ക് പ്രവേശിക്കാവുന്നതും പരിശോധിക്കാവുന്നതുമാണ്. അന്വേഷണത്തിനും വേണ്ടുന്ന സൌകര്യം ക്ലിനിക്കൽ സ്ഥാപനം നൽകേണ്ടതാണ്. രജിസ്ട്രേഷൻ റദ്ദാക്കൽ. സെക്ഷൻ 25 അനുസരിച്ചാണ് രജിസ്ട്രേഷൻ റദ്ദാക്കൽ നടപടി സ്വീകരിക്കുക. പ്രചാരണം തേടുന്ന ആളുകളുടെ ആരോഗ്യത്തിന് ദോഷകരമായ ഒരു കാര്യം സ്ഥാപനം ബോധപൂർവമായോ അശ്രദ്ധ മൂലമോ ചെയ്താൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ചട്ടങ്ങളിലോ വ്യവസ്ഥകളിലോ ലംഘനം സംഭവിച്ചിട്ടുണ്ടെന്ന് അതോറിറ്റിക്കോ കൌൺസിലിനോ ബോധ്യപ്പെട്ടാൽ രജിസ്ട്രേഷൻ റദ്ദാക്കും. സെക്ഷൻ 34 പ്രകാരം അപ്പീലുകളും 35 പ്രകാരം റിവിഷനുകളും 36 പ്രകാരം പരാതി പരിഹാരവും നിർദ്ദേശിച്ചിരിക്കുന്നു. അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ അപ്പീലുകൾ സ്വീകരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായി ആരോഗ്യ ആരോഗ്യവും കുടുംബക്ഷേമവും വകുപ്പ് സെക്രട്ടറി ചെയർപേഴ്സണും നിയമ വകുപ്പ് അഡീഷണൽ നിയമ സെക്രട്ടറി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവ അംഗങ്ങളുമായ ഒരു അപ്ലൈറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതോ പുതുക്കുന്നതോ നിരസിക്കുന്നതോ റദ്ദാക്കുന്നതോ ആയ ഉത്തരവിൽ പരാതിയിലുള്ളവർ ആ തീരുമാനത്തിന്റെ തീയതി മുതൽ 45 ദിവസത്തിനകം അപ്ലൈറ്റ് അതോറിറ്റി മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കാം. 60 ദിവസത്തിനകം തീർപ്പുണ്ടാകും. അപ്ലൈറ്റ് അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതി മുമ്പാകെ റിവിഷൻ ബോധിപ്പിക്കാവുന്നതാണ്. ശിക്ഷ നടപടി ആക്ടിലെ വ്യവസ്ഥകളും ലംഘനത്തിലുള്ള ശിക്ഷ സെക്ഷൻ 26 പ്രകാരമാണ് വിശദീകരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം കൌൺസിലിനും ആക്ടിലെ മറ്റ് വകുപ്പുകൾ പ്രകാരം അതോറിറ്റിക്കും ശിക്ഷ നിർണയിക്കാം. ആദ്യ ലംഘനത്തിന് 10,000 രൂപ വരെയാണ് ശിക്ഷ. രണ്ടാമത്തെ ലംഘനത്തിന് 50,000 രൂപ വരെയും തുടർന്നുള്ള ലംഘനത്തിന് 500,000 രൂപയും വരെയും ആകും പിഴ. ശിക്ഷ വിധിക്കുക. കുറ്റം ഗുരുതര സ്വഭാവം ഉള്ളതാണെങ്കിൽ പിഴ ശിക്ഷയ്ക്ക് പുറമെ ക്ലിനിക്കൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് കൌൺസിൽ ഉത്തരവിടുകയും സ്ട്രീം രജിസ്ട്രേഷൻ ഇല്ലാതെ ക്ലിനിക്കൽ സ്ഥാപനം നടത്തുന്ന ഏതൊരാൾക്കും ആദ്യ ലംഘനത്തിന് 50,000 രൂപ വരെയാണ് ശിക്ഷ. രണ്ടാമത്തെ ലംഘനത്തിന് 2,00,000 രൂപയും തുടർന്നുള്ള ഏതെങ്കിലും ലംഘനത്തിന് 5,00,000 രൂപ വരെയും ശിക്ഷ ലഭിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഓരോ ദിവസത്തിനും ഇതിനു പുറമെ 10,000 രൂപ പിഴയും നൽകേണ്ടിവരും.